ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല വ്യക്തികൾക്കും യോജിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സദൃശവാക്യങ്ങളിൽ നാം കാണുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാവുന്ന പലർക്കും യോജിക്കുന്നവ, താങ്കൾക്കും എനിക്കും യോജിക്കുന്നവ. 13-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയും 14-ാം അധ്യായം ശ്രദ്ധിക്കാം. 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്ത കൈകളാൽ പൊളിച്ചു കളയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു. ഒരു കെട്ടിടം പണിയുന്നതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. എവിടെങ്കിലും പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി ഭാര്യ വീട് പണിയുന്നു എന്നല്ല. തൻ്റെ വീട് പണിത ഭാര്യമാരുടെ കാര്യം പറയുമ്പോൾ സാറ അതിന് നല്ല ഒരു ഉദാഹരണമാകുന്നു. അവൾ ഇസ്രായേലിലെ കുലപതിമാരിൽ ഒരാളുടെ ഭാര്യയായിരുന്നു. അവൾ ഇസ്രായേൽ കുടുംബം പണിതവളാണ്. മോശയുടെ മാതാവായിരുന്ന യോഖെബേദിനെ കുറിച്ചും നമുക്കിത് പറയുവാൻ കഴിയും. അവൾ തൻ്റെ ഭവനം പണിതു. അന്യദേശത്ത് അവൾ ഒരു അടിമയായിരുന്നെങ്കിൽ തന്നെയും തൻ്റെ മകനെ രക്ഷിക്കുന്നതിനായി അവൾ അവനെ ഒളിച്ചു വെച്ചു, അവനെ കാത്തുകൊണ്ടിരുന്നു. ഒടുവിലായി ഫറവോൻ്റെ പുത്രിയുടെ പരിചാരികയായി മോശയെ പാല് കൊടുത്തു വളർത്തി. ഇസ്രായേലിലെ ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചും മോശയെ പഠിപ്പിച്ചത് അവളായിരുന്നു. അവൾ അനുഗ്രഹീതയായ ഒരു മാതാവായിരുന്നു. അവൾ അവളുടെ ഭവനം പണിതു. ഇവിടെ പറയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയും. വളരെ വാസ്തവമാണ്. തിരുവചനത്തിൽ ഈ പറഞ്ഞതുപോലെ ചെയ്ത അനേകം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദുഷ്ടത കാരണം അവർ പണിത വീട് നശിപ്പിക്കപ്പെട്ടു. ഒരു ഭാഗം ഞാൻ പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് 2 ദിനവൃത്താന്തങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ നാം കാണുന്ന ആ ഭാഗമാണ്. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ ഒരു സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗ്രഹത്തിൻ്റെ വഴികളിൽ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവന് ആലോചനക്കാരത്തിയായിരുന്നു. അവൻ്റെ അമ്മയുടെ ആലോചന വാസ്തവത്തിൽ ആഹാബിൻ്റെ ഭവനത്തെ തകർത്തു കളഞ്ഞു. ഈ സദൃശവാക്യം വാസ്തവത്തിൽ സത്യമായ ഒന്നത്രേ. എല്ലാം അങ്ങനെ തന്നെ, എന്നാലും അല്പം കൂടുതൽ ഊന്നൽ കൊടുക്കുവാൻ കഴിയുന്നതത്രേ ഇത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിൻ്റെ പരീക്ഷണശാലയിലേക്ക് ഇത് കൊണ്ടുപോയി ഇന്നും ഇത് പ്രാവർത്തികമാക്കി നമുക്ക് കാണാവുന്നതാണ്. തങ്ങളുടെ വ്യക്തിപരമായ പാപം പല സ്ത്രീകളുടെയും ഭവനങ്ങളെ തകർത്തു കളഞ്ഞത് എനിക്കറിയാം. ഒരു വീട് പണിയുന്നതിൽ അല്ലെങ്കിൽ പൊളിച്ചു കളയുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഓരോ സ്ത്രീയും ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പലരും അത് അത്ര ഗൗരവമായി കാണുന്നില്ല എന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. നമ്മുടെ നടപ്പ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാകുന്നു എന്നത്ര ഇത് പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു എന്നത്രേ. നമ്മുടെ നടപ്പ് പിതാവിനോടുള്ള അനുസരണത്തിലായിരിക്കണം. കർത്താവായ യേശു നടന്നിരുന്നതുപോലുള്ള നടപ്പ്. ശമൂവേൽ ഈ കാര്യം ശൗലിൻ്റെ മുൻപാകെ വെച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു എന്ന് ശമൂവേൽ ശൗലിനെ ഓർപ്പിച്ചു. കർത്താവിനോടുള്ള അനുസരണമാകുന്നു പ്രധാനപ്പെട്ട കാര്യം. അതില്ലാതെ താങ്കളുടെ മതം കള്ളവും കപടവും വ്യാജവുമാകുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭോഷന്റെ വായിൽ ഡംഭത്തിൻ്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. ഇത് ദാവീദിനെക്കുറിച്ചും ഗോലിയാദിനെക്കുറിച്ചുമുള്ള ആ സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ വരുത്തുന്നത്. ഭോഷന്റെ വായിൽ ഡംഭത്തിൻ്റെ വടിയുണ്ട്, ഗോലിയാത്തിൻ്റെ ചിത്രമാകുന്നു ഇത്. ഫലസ്തീരുടെ മല്ലനായി അവൻ വളരെയേറെ നിഗളിച്ചുകൊണ്ട് സംസാരിച്ചു. അവൻ്റെ പൊക്കവും അവൻ്റെ കഴിവുകളും ശക്തിയുമൊക്കെ അവൻ്റെ നിഗളത്തിന് കാരണമായി. ഗോലിയാത്തിനോട് പൊരുതുവാൻ ദാവീദ് മുൻപോട്ട് വന്നപ്പോൾ ഗോലിയാത്ത് പറഞ്ഞ അഹങ്കാര വാക്കുകൾ ഓർക്കുന്നില്ലേ? ഫിലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫലസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് പോവാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 43-ും 44-ും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഭോഷൻ സ്വയം നിഗളിച്ച് സംസാരിക്കുന്നു, എന്നാൽ ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. ഇവിടെ ദാവീദിൻ്റെ ഉത്തരം ശ്രദ്ധിച്ചാലും, ദാവീദ് ഫലസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. എത്ര ദൈവത്തിലുള്ള ആശ്രയമാകുന്നു ദാവീദിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. 4-ാം വാക്യത്തിൽ കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്, കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. ഇത് വളരെ രസകരമായ ഒരു സദൃശവാക്യമാകുന്നു. തിരുവചനത്തിൽ പല ഭാഗത്തും കാള നമുക്കൊരു മാതൃക പോലെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കാള യാഗത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മൃഗമായിരുന്നു. അത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണല്ലോ. കാള ശക്തിയുള്ളൊരു മൃഗമാകുന്നു. അവൻ ട്രാക്ടറും ചക്കും മെതിവണ്ടിയുമൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ കാളവണ്ടിയിലായിരുന്നു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയിരുന്നത്. കാളയെ ഉപയോഗിച്ച് നിലമുഴുമായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവാണെങ്കിലും അനേകം സ്ഥലത്ത് ഇന്നും കാളയെ ഉപയോഗിച്ചാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. എന്നാൽ കാള അത്ര വൃത്തിയുള്ള മൃഗമല്ല. അതായത്, അവൻ്റെ തൊഴുത്ത് എപ്പോഴും വെടിപ്പാക്കേണ്ടതുണ്ട്. അത് അത്ര രസമുള്ള പണി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം കാള വലിയ മൃഗമാകുന്നുവല്ലോ. അതുകൊണ്ട് തൊഴുത്ത് വൃത്തിയാക്കുന്ന മുഷിപ്പൻ പണിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം കാള ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വൃത്തിയുള്ള ഒരു തൊഴുത്ത് ലഭിക്കും, എന്നാൽ കാളയുടെ ശക്തി ഇല്ലാതിരിക്കും, അതുകൊണ്ടുള്ള ആദായം ഇല്ലാതാകും. ഇത് നമുക്ക് വലിയൊരു ആത്മീയ പാഠമാകുന്നു നൽകുന്നത്. ചിലപ്പോൾ നാം സഭകളിലും സംഘടനകളിലും കാളയെ വെളിയിലാക്കി ഭിന്നതയൊക്കെ വെടിപ്പാക്കി പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കാറുണ്ട്. മിക്കവാറും സഭകളിലെല്ലാം ഒരു പ്രത്യേക കൂട്ടം അഥവാ ഒരു ചെറു സംഘമുണ്ടായിരിക്കും. പിതല് പോലെ അവർ ധൃതിയായി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലവും ഈ ചിതലിൻ്റെ പ്രവർത്തനം പോലെ നാശമാണ്. സഭയിൽ എന്തെങ്കിലും ആത്മീയ പ്രവർത്തനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നവരെ എങ്ങനെങ്കിലും പുറത്താക്കുവാനുള്ള തന്ത്രമാണ് ഈ ചിതൽ കൂട്ടം എപ്പോഴും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരു ബൈബിൾ ക്ലാസ് വേണമെന്നോ ഒരു നല്ല പ്രസംഗകനെ കൊണ്ട് പ്രസംഗിപ്പിക്കണമെന്നോ വല്ല പ്രാർത്ഥന വേണമെന്നോ നമുക്ക് സഭയായി സുവിശേഷീകരണത്തിൽ ഏർപ്പെടണമെന്നോ പറഞ്ഞാൽ അവരെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ കൂട്ടർ അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം, വല്ല ആത്മീയ ശുശ്രൂഷകളും നടക്കുവാൻ തുടങ്ങിയാൽ പിന്നെ തങ്ങളുടെ സമയവും പണവും ഒക്കെ അതിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഞായറാഴ്ച ഒരു മണിക്കൂറത്തെ അല്ലെങ്കിൽ 2 മണിക്കൂറത്തെ കാര്യം കൊണ്ട് പരിപാടി തീർന്നു കിട്ടുന്നുണ്ടല്ലോ. 50 പൈസ സ്തോത്രകാഴ്ചയും വിടണം. അത്രമാത്രം, അനുഗ്രഹം മുഴുവനും ഇങ്ങു പോരുകയും ചെയ്യും. ഇപ്പോൾ ഈ കാളകൾ തൊഴുത്ത് മുഴുവൻ വൃത്തികേടാക്കുകയാണ്. അങ്ങനെ തൊഴുത്ത് വൃത്തിയാക്കുവാൻ വേണ്ടി അവർ കാളയെ കളയുന്നു. ഇത് മിക്കവാറും സഭകളിൽ കാണുന്നു എന്നതാണ് വാസ്തവം. കാളയെ കളഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മുഖം വലിച്ച് ഉഴുതിരുന്നത് ഈ കാളകളായിരുന്നു എന്ന്. അവരാണ് സാമ്പത്തികമായി സഭയെ സഹായിച്ചിരുന്നത്. അവരാണ് സുവിശേഷകരെ അയച്ചുകൊണ്ടിരുന്നത്. അവരാണ് സഭയുടെ ചെലവിലേക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള വെടിപ്പാക്കൽ നടക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ വേലയിലെ കാളകൾ ആരാകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. കാളയെ വെളിയിൽ കളഞ്ഞ് തൊഴുത്ത് വെടിപ്പാക്കുവാൻ ശ്രമിക്കുന്നത് എത്ര മണ്ടത്തരമാണ്. പല സഭകളും സംഘടനകളും അവിടുത്തെ ശക്തന്മാരായ കാളകളെ പുറത്തു ചാടിച്ചു. ഇന്ന് അവർക്ക് സ്വസ്ഥതയുണ്ട് എന്നത് വാസ്തവമാണ്. അതിനെ സ്വസ്ഥതയെന്ന് വിളിക്കാമെങ്കിൽ, എന്നാൽ ശക്തിയില്ല. അതാണ് അവരുടെ പരാജയം. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക് നിശ്വസിക്കുന്നു. കർത്താവായി യേശുക്രിസ്തുവിനെ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ആയിരിക്കേണ്ടത് അപ്രകാരത്തിലുള്ള സാക്ഷിയായിട്ടാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷിയാകുന്നതിനെക്കുറിച്ച് നാം ഇന്ന് വളരെയേറെ കേൾക്കാറുണ്ട്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുവാൻ വേണ്ടി പ്രത്യേക പരിശീലനം പോലും നൽകാറുണ്ട്. വീടുകളിൽ ചെന്ന് കതകിന് തട്ടി ആളുകളോട് രക്ഷകനെക്കുറിച്ച് പറയുന്ന കോഴ്സ് തീർച്ചയായും ആശ്ചര്യകരമാണ്. എന്നാൽ രണ്ട് വിധത്തിലുള്ള സാക്ഷികൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. വിശ്വസ്ത സാക്ഷിയും തെറ്റായ സാക്ഷിയും. യേശുക്രിസ്തു രക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു, സംതൃപ്തിപ്പെടുത്തുന്നു എന്ന് താങ്കൾ ആരോടെങ്കിലും പറഞ്ഞെന്നാൽ അത് സത്യമാണോ? അത് സത്യം തന്നെ ആകുന്നു എന്ന് താങ്കൾ ഉത്തരം പറഞ്ഞു എന്ന് വന്നേക്കാം. കാര്യങ്ങൾ ഒക്കെ വാസ്തവമാണ്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ തെളിയിച്ചിട്ടുണ്ടോ? അതോ താങ്കൾ ഒരു കള്ളസാക്ഷിയാണോ? ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവൻ കള്ളസാക്ഷിയാണ്, മറക്കരുത്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുൻപിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. ഭോഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. അകൃത്യയാഗത്തെ പരിഹസിച്ചവരിൽ നല്ല ഒരു ഉദാഹരണമാകുന്നു ഈസബേൽ. അങ്ങനെയുള്ളവരിൽ നിന്നും മാറിപ്പോകുവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. 10 ഹൃദയം സ്വന്ത ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ഓരോ ഹൃദയത്തിലും മറ്റാർക്കും പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും രഹസ്യ സന്തോഷമോ ദുഃഖമോ ഉണ്ടാകും. അതെ, ആർക്കും അത് പങ്കുവയ്ക്കുവാൻ കഴിയുകയില്ല. നാം അത് പങ്കുവയ്ക്കുവാൻ ശ്രമിച്ചു എന്ന് വന്നേക്കാം, എന്നാൽ അവർക്കാർക്കും അത് മനസ്സിലാകില്ല. താങ്കളുടെ ജീവിതത്തിലെ അപ്രകാരത്തിലുള്ള അനുഭവത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിച്ച ഒരു സംഭവമായിരിക്കും അത്. നാം അത് ആരോടെങ്കിലും പങ്കുവയ്ക്കുവാൻ ശ്രമിച്ച് അവരത് മനസ്സിലാക്കാതെ വന്നപ്പോൾ നാം ആകെ നിരാശപ്പെട്ട സന്ദർഭം. മറ്റുള്ളവരുമായി നമുക്ക് പങ്കുവയ്ക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, മറ്റുള്ളവരുമായി നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഹൃദയം സ്വന്ത ദുഃഖത്തെ അറിയുന്നു. 12 ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചുവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. നാം ഇന്ന് കാണുന്ന പാഷാണ മതങ്ങൾക്കും ദുരുപദേശക്കാർക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എല്ലാം ചെലുത്താവുന്ന ഒരു വാക്യം അത്രേ ഇത്. അവരെ കേട്ടാൽ വളരെ നല്ലതായും ആകർഷകമായും ന്യായമായും തോന്നും. അവർ പറയുന്നതാണ് വാസ്തവത്തിൽ സത്യം എന്ന് തോന്നും. ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ്, ആ അവർക്കെന്താണ് തെറ്റ്? അവരും ക്രിസ്തുവിനെ അല്ലേ പ്രസംഗിക്കുന്നത് എന്ന്. അവർ തെറ്റായിരുന്നെങ്കിൽ ഇങ്ങനെ വളരുവാൻ ദൈവം അനുവദിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഈ തെറ്റിയ മാർഗങ്ങൾ മനുഷ്യൻ്റെ പഴയ പ്രകൃതത്തിന് യോജിക്കുന്നു അല്ലെങ്കിൽ ആകർഷകമായതിനാൽ വളരെ വേഗം വളരുന്നു. അത് ജഡത്തിന് സന്തോഷകരമായിരിക്കുന്നു. അത് നമ്മോട് പറയുന്നത് താങ്കളൊരു നല്ല കുഞ്ഞായി ജീവിക്കാമെങ്കിൽ, ചില നിയമങ്ങളൊക്കെ അനുസരിക്കുമെങ്കിൽ ഈ പറയുന്ന കഷ്ടപ്പാടുകളുടെ ഒന്നും കാര്യമില്ല. ഇന്ന് ക്രിസ്തീയത്വം എല്ലാവർക്കും എളുപ്പമാർഗമാകുന്നുവല്ലോ, അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്നും വ്യതിചലിച്ചുള്ള എളുപ്പമാർഗം. അതേ സ്നേഹിത, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചുവ്വായി തോന്നും. ഈ വാക്യത്തിൻ്റെ മറുവശം ശ്രദ്ധിക്കുക, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. അവസാനം ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടത്രേ. ശരിയായ വഴിയിലായിരിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. ചുവ്വായി തോന്നുന്ന വഴി ഒരുപക്ഷെ വളരെയേറെ തിരഞ്ഞെടുപ്പുകൾക്കുള്ള അവസരം നൽകുന്നതും വളരെ കുറച്ചു മാത്രം ത്യാഗങ്ങളുള്ളതുമാണ്. എളുപ്പത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന മാർഗങ്ങളെ രണ്ടാമതൊന്നുകൂടി വിലയിരുത്തുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. ഈ പരിഹാരം ആകർഷകമായിരിക്കുന്നതിന് കാരണം ഇത് ഉദാസീനൻ ആകുവാൻ എന്നെ അനുവദിക്കുന്നതിനാലാണോ? എൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ നിന്നും മാറ്റം വരുത്തുവാൻ ഇതെന്നോട് ആവശ്യപ്പെടാത്തതിനാലാണോ? ധാർമ്മികമായി ഞാൻ ഒന്നിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഇത് ആവശ്യപ്പെടാത്തതിനാലാണോ ഞാൻ ഈ വഴി ഇഷ്ടപ്പെടുന്നത്? ശരിയായ വഴി മിക്കപ്പോഴും കഠിനാധ്വാനവും സ്വയത്യാഗവും ആവശ്യപ്പെടുന്നതാണ്. കുറുക്കു വഴികളിലൂടെയും രസകരമായി തോന്നുന്ന വഴികളിലൂടെയും പോകുവാൻ ശ്രമിക്കുന്നത് ആപത്താണ്. അതിൻ്റെ അവസാനം മരണത്തിലേക്കായിരിക്കും എത്തുന്നത്. എത്ര അർത്ഥവത്തായ ഉപദേശം! ഇന്ന് അനേകരും തങ്ങൾക്ക് സൗകര്യമായ, തങ്ങൾക്ക് സന്തോഷം എന്ന് തോന്നുന്നതായിട്ടുള്ള വഴികളിലൂടെ പോകുവാൻ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ അവസാനം എത്ര ശോചനീയമാണ്! 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, ഭോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോവി ഭോഷത്വം പ്രവർത്തിക്കുന്നു. ദുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ലോകം ചിന്തിക്കുന്നത് ഒരു വിശ്വാസി ആയിരിക്കുക എന്നാൽ ഏറ്റവും കുറഞ്ഞ ബുദ്ധിശക്തി ഉള്ളവനും അല്പനും അവനെക്കുറിച്ച് പറയുന്നതെല്ലാം വിശ്വസിക്കുന്നവനുമാകുന്നു എന്നത്രേ. ഒരു യഥാർത്ഥ ദൈവവൈതൽ ഈ പറഞ്ഞതുപോലെ കാണുന്നതെല്ലാം വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്നവനല്ല. അങ്ങനെ ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ്. ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ നിരന്തരമായി ചോദ്യം ചെയ്തിരുന്നു എന്ന കാര്യം താങ്കൾക്കറിയാമോ? സംശയാലുവായ തോമസ് എന്ന് നാം വിളിക്കുന്ന വ്യക്തി നിരന്തരം കർത്താവിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. കർത്താവേ, നീ എവിടെയാണ് പോകുന്നത്? എന്തുകൊണ്ട് ഞാനും വന്നുകൂടാ? അങ്ങനെ എല്ലാവരും നല്ല ഒന്നാന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. താങ്കൾ ഒരു ദൈവപൈതലാകുന്ന പക്ഷം എളുപ്പത്തിൽ പറ്റിക്കാവുന്നവനായിരിക്കില്ല. കേൾക്കുന്നതെല്ലാം അതുപോലെ താങ്കൾ വിഴുങ്ങുവാൻ പോകുന്നില്ല. വിശ്വാസം എന്നാൽ ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തിയാട്ടമല്ല. വിശ്വാസം എന്നാൽ താങ്കളുടെ ജീവിതത്തെ എന്തിലേക്കെങ്കിലും വലിച്ചെറിയുന്നതല്ല. വിശ്വാസം ഒരു ഉറച്ച അടിസ്ഥാനത്തിന്മേലാണ് നിൽക്കുന്നത്. അത് ഒരു ഉറച്ച അടിസ്ഥാനത്തിന്മേലല്ല എങ്കിൽ അത് വിശ്വസിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു. ജ്ഞാനി, വിവേകമുള്ള മനുഷ്യൻ താൻ കേൾക്കുന്നതിനെ പരീക്ഷിച്ചറിഞ്ഞിട്ട് വിശ്വസിക്കുന്നു. താൻ കേൾക്കുന്നതിനെ പരീക്ഷിക്കുവാൻ ഒരു ജ്ഞാനിയെ സഹായിക്കുന്നത് ദൈവഭയമാണ്. അവൻ കാണുന്നതെല്ലാം വിശ്വസിക്കില്ല. ഉപദേശി അഥവാ അച്ഛൻ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആ കേൾക്കുന്നതെല്ലാം അവൻ വിശ്വസിക്കില്ല. ദൈവവചനം പറയുന്നത് എന്താകുന്നു എന്ന് അവൻ പരിശോധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, ഞാൻ പറഞ്ഞു എന്ന ഒരു കാരണത്താൽ മാത്രം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കാത്തത് ഞാൻ പറയില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ അത് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. 20-ാം വാക്യത്തിൽ ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. അത് വളരെയധികം വാസ്തവമായി വരുന്നു എന്ന് തോന്നുന്നില്ലേ? പണ്ടൊക്കെ പാവപ്പെട്ടവർ ഭരണതലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്, ഇന്ന് പണമുള്ളവനാണ് അവിടെ എത്തുന്നത്. 21-ാം വാക്യത്തിൽ കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. താങ്കൾക്ക് യാതൊന്നും പകരം ചെയ്യുവാൻ കഴിയാത്തവരോട് താങ്കൾക്കുള്ള മനോഭാവം എന്താണ്? അവർക്ക് വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? 23-ാം വാക്യം എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരും. ചില ആളുകൾ സംസാരിക്കുക മാത്രം ചെയ്യും, യാതൊരു പണിയും എടുക്കില്ല. ആളുകളെ സംസാരിക്കുക മാത്രം ചെയ്യാവുന്നവരായും പ്രവർത്തിക്കുന്നവരായും വേർതിരിക്കാവുന്നതാണ്. 24-ാം വാക്യം ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. ധനം എന്നതുകൊണ്ട് പണമോ ഭൗതിക സമൃദ്ധിയോ ആകണമെന്നില്ല. ഈ ലോകത്തിലെ ധനത്തിലല്ല പിന്നെയോ ആത്മീയമായ കാര്യങ്ങളിൽ ധനവാന്മാരായിരിക്കുന്ന അനേകം സന്തോഷവാന്മാരായ ആളുകളെ എനിക്കറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. കർത്താവായ യേശു ഇത് പറഞ്ഞത് ഇപ്രകാരമാണ്, കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന്. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും. സദൃശവാക്യങ്ങളിൽ മൊത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യഹോവ ഭക്തിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. 30-ാം വാക്യത്തിൽ നാം കാണുന്നു, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ഇതെത്ര വാസ്തവമായിരിക്കുന്നു നോക്കുക. അസൂയ താങ്കൾക്ക് കർത്താവിലുള്ള സന്തോഷത്തെയും കൂട്ടായ്മയെയും എടുത്തു കളയുമെന്ന് മാത്രമല്ല, അത് താങ്കളെ ശാരീരികമായും ബാധിക്കും. അനേകർക്കും തങ്ങൾക്കില്ലാത്തതല്ല പ്രശ്നം, തങ്ങളുടെ അസൂയ മൂലം അതെ മറ്റുള്ളവർക്കുള്ളത് സഹിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഇത് അവരുടെ ശരീരത്തെ തന്നെ ക്ഷീണിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഒരു ദൈവപൈതലിനൊരിക്കലും അങ്ങനെ ചെയ്യുവാൻ സാധിക്കില്ല. അസൂയ പാപമാണ്. എന്തെങ്കിലും പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും ഹൃദയത്തിൽ അസൂയ സൂക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തെ നാം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അസൂയ പാടില്ല. 34-ാം വാക്യത്തിൽ, നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. പാപമോ വംശങ്ങൾക്ക് അപമാനം. അനേകം വംശങ്ങളെ തകർത്തു കളഞ്ഞത് പാപമാകുന്നു. ഇന്നും മനുഷ്യനെ നശിപ്പിക്കുന്നത് പാപമാണല്ലോ. എത്ര അർത്ഥവത്തായ വാക്യങ്ങളില്ലേ. ജീവിതത്തെ സ്വയപരിശോധന ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനം. ഈ വാക്യങ്ങൾ വായിച്ച് കേട്ടുപോകുകയല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും എനിക്കുള്ള അപേക്ഷ അതാണ്, എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന സത്യങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം. അതിനായി ദൈവം തങ്ങൾ